പ്രിയപ്പെട്ട പെണ്ണുങ്ങൾ, ഈ വനിതാ ദിനത്തിൽ സിനിമയിലെ ശക്തമായ തന്റെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെ പ്രശസ്ത എഴുത്തുകാരി ശാരദക്കുട്ടി ഫ്ളാഷ് മൂവീസ് വായനക്കാർക്കു വേണ്ടി തിരഞ്ഞെടുക്കുന്നു. ഉമ്മാച്ചുവിലെ ഉമ്മാച്ചു. ഉമ്മാച്ചു മലയാള സിനിമയിലെ കരുത്തുള്ള കഥാപാത്രമാണ്. അവൾ കൊലപാതകിയുടെ പെണ്ണുകൂടിയാണ്, അതും ഭർത്താവിനെ കൊന്നവന്റെ. പക്ഷേ ഉറൂബിന് അവൾ താൻ കണ്ടതിൽ ഏറ്റവും സുന്ദരിയും ഏറ്റവും കരുണാമയിയായ വ്യക്തിയും കൂടിയാകുന്നു. സ്വന്തം പ്രണയപ്രത്യയശാസ്ത്രം വെളിപ്പെടുത്താൻ കരളുറപ്പുള്ള ആ ഉമ്മാച്ചുവിനെ ഷീലയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ഷീലയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ഉമ്മാച്ചു. ഷീലയ്ക്ക് മാത്രം അവതരിപ്പിക്കാൻ കഴിയുന്ന കഥാപാത്രം, തന്റെ ഇടത്തിന്റെയും അതിജീവനത്തിന്റെയും ഉജ്ജ്വല മാതൃകയായിരുന്നു ഉമ്മാച്ചു. ഇതാ ഇവിടെ വരയിലെ അമ്മിണി. തന്റെ ആജന്മ ശത്രുവായ പൈലിയോടുള്ള പ്രതികാര നിർവഹണത്തിനു വേണ്ടി വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തുന്ന വിശ്വനാഥൻ തന്റെ ചതിക്ക് കരുവാക്കുന്നത് അമ്മിണിയെയാണ്. അമ്മിണി അഗാധ പ്രണയത്തിലേക്ക് വീഴുമ്പോൾ വിശ്വനാഥൻ ആ പ്രണയത്തെ സമർത്ഥമായി ഉപയോഗിച്ച് അമ്മിണിയെ മാനസികമായും ശാരീരികമായും കീഴ്പ്പെടുത്തുകയും പൈലിയെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഒടുവിൽ വിശ്വനാഥൻ ഒരു ഔദാര്യം പോലെ അമ്മിണിയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ പൈലിയുടെ മകളാണ് എന്ന് പറഞ്ഞ് അവൾ നായിക ഗർവിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്നുണ്ട്. സ്ത്രീത്വത്തെയും അഭിമാനത്തെയും കുറിച്ച് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച കഥാപാത്രമാണ് ജയഭാരതിയുടെ അമ്മിണി. പ്രതികാരദാഹിയായ വിശ്വനാഥനെ സോമനാണ് അവതരിപ്പിച്ചത്. നെഗറ്റീവ് സ്വഭാവമുള്ള നായകന്റെ പേരിലാണ് സിനിമ ചർച്ച ചെയ്യപ്പെട്ടതെങ്കിലും അയാൾ ആത്മാഭിമാനമുള്ള ആ പെണ്ണിന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ തളരുകയാണ്. ചതിച്ച പെണ്ണിനെ സ്വീകരിച്ച് മഹാനാകുന്ന നായകനാകാൻ അമ്മിണി അയാളെ അനുവദിക്കുന്നില്ല. അമ്മിണിയുടെ കാറിത്തുപ്പൽ ഒരു വലിയ പൊട്ടിത്തെറിയായിരുന്നു. ചുമ്മാതെ താനങ്ങ് ജയിച്ചു പോകണ്ട എന്നൊരു താക്കീതും. നവംബറിന്റെ നഷ്ടത്തിലെ മീര. മാധവിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന വേഷം. പ്രണയത്തിന്റെ ആഴസമുദ്ര കണ്ണുകളിൽ നിറച്ചുപിടിച്ച് ദാസിനെ നോക്കുന്ന പെണ്ണ്, നിഷ്കളങ്കമായി പ്രണയിക്കുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ ഒരു ചലച്ചിത്ര കഥാപാത്രം. പ്രണയത്തിന്റെ വശ്യതയും കരുത്തും ഭയപ്പെടുത്തുന്ന തരത്തിൽ ഒരു ഭ്രാന്താകുന്ന നായിക. ആ സിനിമ കാണുന്ന പ്രായത്തിൽ എനിക്കവളെ അത്രയ്ക്ക് വേദനയോടെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അവൾ ഞാൻ തന്നെയായിരുന്നു. മനോരോഗിണിയായിരിക്കുമ്പോൾ പോലും ദാസിന്റെ അടുത്ത് ഞാൻ എന്നും നോർമൽ ആയിരുന്നു എന്ന് സ്വബോധത്തിന്റെ കരുത്തോടെ മീര പറയുമ്പോൾ എന്റെ ഉള്ളിലുണ്ടായ ഒരാന്തൽ ഞാൻ ഇന്നും ഓർക്കുന്നു. പത്മരാജന്റെ പെൺമനസ്സിന്റെ അഭ്രരൂപമാണ് ആ കാമുകി. വാസ്തുഹാരത്തിലെ ആരതിയും ഭവാനിയും, രണ്ട് പൂർണ്ണ വ്യക്തിത്വങ്ങൾ. നിരഞ്ജന മിശ്ര അവതരിപ്പിക്കുന്ന ബംഗാളിയായ ആരതി, പത്മിനിയുടെ മലയാളിയായ ഭവാനി, ഒരേ പുരുഷന്റെ പെണ്ണുങ്ങൾ. രാഷ്ട്രീയ ബോധവും ആത്മാഭിമാനവും കൈവിടാത്തവർ, നിശബ്ദതയുടെ കനത്തിലൂടെ മാത്രം അത് പ്രകടമാകുന്നവർ. കുഞ്ഞുണ്ണി എന്ന ഒറ്റ പുരുഷനുമേൽ അധികാരാവകാശങ്ങൾ സ്ഥാപിക്കാൻ മത്സരിക്കുന്നവർ. ഭർത്താവിന്റെ മരണവാർത്ത ഭവാനിയമ്മ ടെലിഗ്രാം വഴി അറിയിച്ചു കൊണ്ടാണ് ആരതി പണിക്കർ തന്റെ അധികാരം ഉറപ്പിക്കുന്നതെങ്കിൽ, കുഞ്ഞുണ്ണിയുടെ വക തന്റെ സ്വത്തുക്കളെല്ലാം ആരതിക്കും മകൾക്കും നൽകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭവാനിയമ്മ തന്റെ അധികാരം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ആ ഔദാര്യത്തെ ആരതി പണിക്കർ നിരസിക്കുകയാണ്. രണ്ടുപേരിലും അതിവൈകാരികതയില്ലെങ്കിലും ഒരു പ്രത്യേകതരം മുറുക്കുമുണ്ട്, നിർവേദത്വമുണ്ട്. രണ്ടു സ്ത്രീകളല്ല ഇവർ, ഒരേ സ്ത്രീയുടെ രണ്ടു മുഖങ്ങൾ മാത്രം. തന്റെയും തന്റെ സഹജീവിയുടെയും വ്യക്തിത്വത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പൊതുബോധമാണ് യഥാർത്ഥ ഫെമിനിസം എന്ന് പഠിപ്പിച്ച രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ. അവളുടെ രാവുകളിലെ രാജി, ഫെലിനിയുടെ നൈറ്റ്സ് ഓഫ് കാബ്രിയ എന്ന ചിത്രത്തിലെ പ്രണയം തേടി അലയുന്ന കാബ്രിയ എന്ന നിഷ്കളങ്കമായ പെൺകുട്ടിയാണ് രാജിയുടെ മൂലമാതൃക. ഇന്നുപോലും ചലച്ചിത്ര ലോകം വേണ്ടത്ര ഗൗരവത്തിൽ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടില്ല ലൈംഗിക തൊഴിലാളികളുടെ നിസ്സഹായമായ ജീവിതങ്ങൾ. നിഷ്കളങ്കവും അലൈംഗികവുമാണ് ചിത്രത്തിലുടനീളം സീമ അവതരിപ്പിച്ച രാജി എന്ന പെൺകുട്ടിയുടെ മുഖം. കണ്ണുനിറയ്ക്കുന്ന ഒരു നിഷ്കളങ്കത അവളുടെ കണ്ണുകളിലും തടിച്ചു തൂങ്ങിയ ചുണ്ടുകളിലും ചിരിയിലും ഉണ്ടായിരുന്നു. കൂസലില്ലായ്മയും ധീരമായ ഇടപെടലുകളും കൊണ്ട് ഒരു പെൺകുട്ടി തെരുവു ജീവിതം നേരിടുന്നു. ആ കഥാപാത്രവും സിനിമയും ഐ വി ശശിയുടെയും സീമയുടെയും സിനിമാ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഒന്നായി കാണുന്നു. ലൈംഗിക തൊഴിലാളിയായ പെൺകുട്ടിയെ വീട്ടിലേക്ക് മകനൊപ്പം വിളക്കെടുത്ത് സ്വീകരിക്കുന്ന ഒരമ്മയെ മറ്റേത് മലയാള സിനിമയിൽ നാം കണ്ടിട്ടുണ്ട്. സെക്സി റോളുകളിൽ ഒതുക്കപ്പെട്ടു പോകുമായിരുന്ന സീമയെന്ന പ്രതിഭാധനയായ നടിയെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും നിരവധി സിനിമകളിലൂടെ അവരുടെ സിദ്ധികൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തു ഐ വി ശശി. ചെമ്മീനിലെ കറുത്തമ്മ. 1965 ചലച്ചിത്ര രൂപത്തിൽ പുറത്തു വന്ന ചെമ്മീൻ എന്ന ചലച്ചിത്രം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കോട്ടയത്തെ ആനന്ദ് തിയേറ്ററിൽ പോയി ആദ്യമായി കാണുന്നത്. സത്യത്തിൽ തകഴിയുടെ ചെമ്മീനിലേക്കും കറുത്തമ്മയിലേക്കും ഞാൻ സഞ്ചരിച്ചത് രാമു കരിയാട്ടിൻ ഗുരുവിന്റെ ചെമ്മീനിൽ നിന്ന് സ്വീകരിച്ച പ്രേരണയുമായാണ് എന്റെ മനസ്സിൽ നിന്ന് ഇന്നും മായാതെ നിൽക്കുന്നത്. പളനിയുടെ അരക്ഷിതവും സംശയാകുലവുമായ ആണത്തഹുങ്കിന് നേർക്കുള്ള കറുത്തമ്മയുടെ സർവപുച്ഛത്തോടുമുള്ള ഒരു നോട്ടവും ചുണ്ടുകോട്ടിയുള്ള പരിഹാസച്ചിരിയുമാണ് ഈ കൊച്ചു അവന്റെ ആണോടി എന്ന പളനിയുടെ ചോദ്യത്തിന് കറുത്തമ്മ കൊടുക്കുന്ന മറുപടിയാണത്. തകഴി എഴുതി വെക്കാത്തതും രാമുകരിയാട്ടിന്റെ തിരക്കഥയിൽ പകർത്താനാകാത്തതുമായ ഒരു ഭാവം. സ്വന്തം വ്യക്തിത്വം അകാരണമായി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അഭിമാനിയായ ഒരു സ്ത്രീക്കും മാത്രം കഴിയുന്ന ഒരു പ്രത്യേകതരം പ്രതികരണ ശേഷിയാണത്. അത്തരമൊരു ജീവിത സന്ദർഭത്തിൽ തന്റെ സത്യം തെളിയിക്കാനാകാതെ നിസ്സഹയായി പോകുന്ന ഒരു സ്ത്രീയുടെ മുഖത്ത് അത്തരമൊരു നോട്ടവും ചിരിയും ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട്. ആ ഒറ്റ പ്രതികരണത്തിന് മലയാളി സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഷീലയോട് കടപ്പെട്ടിരിക്കുന്നു. അരക്ഷിതനും സംശയാലുവുമായ ഭർത്താവിന്റെ നേർക്കുള്ള കർത്തമ്മയുടെ ആ നോട്ടത്തിന്റെയും ചിരിയുടെയും മുന്നിൽ അടിപതറുന്ന പളനിയെ പിന്നീട് നാം കാണുന്നത്. കൂറ്റൻ സ്രാവുമായി മല്ലിട്ട് പരാജിതനായി കറുത്തമ്മേ എന്ന് വിളിച്ച് വൻ ചുഴിയിലേക്ക് കുത്തിയൊലിച്ചു പോകുന്നതാണ്. തുറയുടെ വിലക്കുകൾ കേട്ടും ഭയന്നു പോകുന്ന ഒരു ദുർബല കഥാപാത്രമാകാൻ കൂട്ടാക്കുന്നതല്ല ഷീലയുടെ ശരീരഭാഷ. വിലക്കുകളെ അതിലംഘിക്കാൻ തയ്യാറെടുത്തു നിൽക്കുന്ന ഒരുമ്പെട്ട പെണ്ണിന്റെ ആ തലയെടുപ്പിനെയും മുലയെടുപ്പിനെയും കുറിച്ച് ഞാൻ വർഷങ്ങൾക്കു മുമ്പ് ഞാനൊരു ലേഖനത്തിൽ എഴുതിയിരുന്നു. ഒറ്റമുറിയിലെ കാണിപ്പിള്ളയും മീനാക്ഷിയും. കാണിപ്പിള്ള ശ്വേതാ മേനോൻ എന്ന സവർണ സ്ത്രീ അനുഭവിക്കുന്ന അധികാരവും സ്വാതന്ത്ര്യവും ഒരു കാലഘട്ടം പെണ്ണിന് അനുവദിച്ചു കൊടുത്തിരുന്നതാണ്. അതൊരു വ്യക്തി എടുക്കുന്ന സ്വാതന്ത്ര്യമല്ല. ശ്വേതാ മേനോൻ അവതരിപ്പിക്കുന്ന ആ കഥാപാത്രം അവരുടെ നിറവും സൗന്ദര്യവും പ്രായവും അഭിലാഷവും എല്ലാം ചേർന്ന് അവതരിപ്പിക്കുന്നത് പെണ്ണിന്റെ ചരിത്രപരതയെ തന്നെയാണ്. അവർ സംസാരിക്കുന്നത് ഫെമിനിസത്തിന്റെ പുതു സ്വാതന്ത്ര്യ ഭാഷയല്ല, എന്നാൽ പൂച്ച പോലെ മക്കത്തായത്തിലേക്കും മെരുങ്ങാൻ തയ്യാറാകുന്ന മരുമകളോട് ഇപ്പോൾ ഒതുങ്ങിക്കൊടുത്താൽ പിന്നെ നിനക്ക് അന്തസ്സുണ്ടാകില്ല ഒരിക്കലും എന്ന് പറയുമ്പോൾ കാളിപ്പിള്ളയുടെ ഭാഷ നവഫെമിനിസത്തിന്റെ ശബ്ദത്തിലും ശൈലിയിലുമാണ്. ഒരു ബദൽ സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ള സാംസ്കാരികമായ ഇടപെടലാകുന്നുണ്ട് പലപ്പോഴും കാണിപ്പിള്ളയുടെ വാക്കുകൾ. കാളിപ്പിള്ളയുടെ സ്വതന്ത്രബോധത്തിൽ നിന്ന് മീനാക്ഷിയിലേക്ക് ചരിത്രം നീളുമ്പോൾ വിഭിന്നമായ സ്ത്രീ അവസ്ഥകളുടെ സംയോജനമാകുന്നുണ്ടത്. കാളിപ്പിള്ളയും മീനാക്ഷിയും അടിസ്ഥാനപരമായി സ്വാതന്ത്ര്യമെന്ന ഒരേ കണ്ണിയിൽ കോർക്കപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും അതിന്റെ ആവിഷ്കാര ക്രമങ്ങളിൽ വ്യത്യസ്തരാകുന്നുണ്ട്. അമ്മാവനല്ല അച്ഛനാണ് എന്റെ കുട്ടിക്ക് വേണ്ടതെന്ന് ഒരു മധ്യവർത്തി കുടുംബിനിയുടെ ഉറച്ച തെരഞ്ഞെടുപ്പല്ല, നിസ്സഹായതയാണ്. എന്നാൽ സ്ത്രീ കുടുംബത്തിന്റെ ഭദ്രതയെ കരുതി സഹിക്കുന്ന ത്യാഗങ്ങളും പ്രയാസങ്ങളും കുടുംബം ഒരിക്കലും അംഗീകരിക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യില്ല എന്ന സത്യത്തിലേക്ക് ഒടുവിൽ മീനാക്ഷി ചെന്നെത്തുന്നുണ്ട്. അപ്പോഴാണ് അമ്മാവിയുടെ വാക്കുകൾ അവൾക്ക് കരുത്താകുന്നത്. തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പെണ്ണുങ്ങൾ പകർന്നുകൊണ്ടിരിക്കുന്ന വലിയ പാഠമാണത്. പ്രത്യേകിച്ചും സ്വത്തിനും മറ്റും അവൾ അവകാശിയായി മാറുമ്പോൾ അമ്മാവി തന്ന വീടും പറമ്പുമുണ്ട് എനിക്ക് എന്ന് കാൽ നിലത്തുറപ്പിച്ചുകൊണ്ട് അവൾ നിലപാടുകൾ എടുക്കുന്നു. വിവാഹ ജീവിതം യഥാർത്ഥത്തിൽ സ്വത്തിലും അധികാരത്തിലും ഉറപ്പിക്കപ്പെട്ട ഒരു കരാർ തന്നെയാണ്. അമ്മാവി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അടിമയുടെ സ്നേഹം അന്തസ്സില്ലാത്തതാണെന്ന്, അതുകൊണ്ട് എനിക്ക് ഒഴിമുറി വേണം എന്ന് മീനാക്ഷി പറയുന്നത് എന്തൊരു നിശ്ചയദാർഢ്യത്തോടെയാണ്. ഒഴിമുറിക്ക് ശേഷം താണുപിള്ളയും നോക്കാനും സ്നേഹിക്കാനുമായി വരുമ്പോൾ ഇപ്പോൾ ഞാൻ ആരുടെയും ഭാര്യയല്ല എന്ന് പറയുന്നതും അമ്മാവി പകർന്നുകൊടുത്ത പാഠങ്ങളുടെ അനുഭവ വെളിച്ചത്തിലാണ്. സ്വാതന്ത്ര്യത്തിന്റെ തുടർച്ചയാണ് പെണ്ണിൽ നിന്ന് പെണ്ണിലേക്ക് പകർത്തപ്പെടുന്നത്. പെരുമഴക്കാലത്തിലെ ഗംഗ, കാവ്യമാധവനാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അഗ്രഹാരം എന്നത് ഒരു സമുദായത്തിന്റെ എല്ലാ ഇടുക്കുകളുമുള്ള അങ്ങേയറ്റം ശ്വാസം മുട്ടിക്കുന്ന വ്യവസ്ഥകളുള്ള സ്ത്രീവിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായ നിയമങ്ങളാൽ ബന്ധിതമായ ഒരു കോട്ടയാണ്. വീട്ടിൽ നിന്നിറങ്ങുന്നതും അഗ്രഹാരത്തിൽ നിന്നിറങ്ങുന്നതും ഒരേ പോലെയല്ല. തന്റെ ഭർത്താവിനെ കൊന്നവന്റെ ഭാര്യയോട് അവൾക്കൊരു സഹഭാവമുണ്ട്. രണ്ട് വ്യവസ്ഥയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന കഠിനമായ സ്ത്രീവിരുദ്ധ വ്യവസ്ഥകൾക്കെതിരെയുള്ള ഒരു ഉറച്ച നിലപാടാണ് റസിയയ്ക്ക് വേണ്ടി ശക്തമായ തീരുമാനത്തിൽ എത്തിച്ചേരുന്ന ഗംഗയുടേത്. അത് വെറും കാരുണ്യമല്ല, എല്ലാ അധികാര വ്യവസ്ഥയും സ്ത്രീക്കെതിരെയാണ് എന്ന വലിയ തിരിച്ചറിവാണ് ഗംഗയുടെ ഇറങ്ങിപ്പോക്ക്. അതുകൊണ്ട് തന്നെ വലിയ ഒരു വ്യവസ്ഥ ലംഘനം തന്നെയാണ്. സാർലെ രത്നയും തൂവാനത്തുമ്പയിലെ ക്ലാരയും. പ്രണയം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആഗ്രഹിച്ച രണ്ടുപേർ. പ്രണയം എത്രമെന്നാൽ അവരാഗ്രഹിച്ചു എന്നത് എത്ര സൂക്ഷ്മമായി സിനിമ കാണിച്ചു തരുന്നു. ഭാര്യയാകാതെ വർഗവ്യത്യാസത്തിന്റെ പേരിലുള്ള അവമതിപ്പുകൾക്കും നിന്നുകൊടുക്കാതെ രത്ന ഇറങ്ങിപ്പോയത് നന്നായെങ്കിൽ അതിവൈകാരികമായ ഒരു മുഹൂർത്തത്തെ ധർമ്മഭീരുത്വം ഒന്നുകൊണ്ട് മാത്രം ഉപേക്ഷിച്ചത് ക്രൂരമായി പോയെന്ന് ഞാൻ പറയൂ. ഉള്ളിൽ പോയിരുന്ന് രത്ന കരയുന്നതിൽ നിന്ന് അവൾ എത്രമാത്രം ആ പ്രണയത്തിന്റെ ദിവ്യമായ പ്രസക്തി ആഗ്രഹിച്ചിരുന്നുവെന്ന് വ്യക്തം. ആ ഒരു നിമിഷത്തിനു ശേഷവും അവൾക്ക് ഭാര്യാപദവി വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോകാമായിരുന്നു. കൂടുതൽ ധീരതയും സൗന്ദര്യവുമുള്ള സിനിമയാകുമായിരുന്നു അത്. അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രമല്ല അവളും അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നു എന്നതുകൊണ്ടും കുലസ്ത്രീക്കും പൂമ്പടി പോലെ പറന്നു നടക്കുന്നവളായ പ്രണയിനിക്കുമിടയിൽ ധർമ്മഭീരുത്വം കൊണ്ട് ഉഴറിയിരുന്ന മണ്ണാത്തൊടിയിലെ ജയകൃഷ്ണൻ തറവാടിയോട് നീ പോടാ മോനെ ജയകൃഷ്ണ എന്ന് പറഞ്ഞ് നൈസായി ഇറങ്ങിപ്പോയ ക്ലാരയെ ഓർമ്മിപ്പിക്കുന്നു. ജയകൃഷ്ണനെ ഊളെ എന്ന് വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ അവൾ. അവസാനത്തെ ബായ് പറയുമ്പോൾ അത് തന്നെയാണ് ക്ലാരയുടെ മുഖത്തെ ഭാവം.